إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മളെല്ലാവരും മനുഷ്യരായ നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് ലക്ഷ്യമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗത്തിൽ പ്രവേശിക്കുക, സ്വർഗത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അഗാധായ നരകശിക്ഷയെയാണ്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതാണ് വിജയം. വിജയത്തിന്റെ അടിസ്ഥാനം അതാണല്ലോ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ വിജയം എന്ന് പറഞ്ഞാൽ അൽ ഫൗസു ബിൽ മത്ലൂബ്, നമ്മൾ ആഗ്രഹിക്കുന്നത് നേടലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസി ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്, സ്വർഗത്തിലുള്ള സുഖാനുഭൂതികളാണ്, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. അതാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വന്നജാത്തു മിനൽ മർഹൂബ്, പേടിക്കുന്ന കാര്യത്തിൽ നിന്ന് ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് വിജയം. ആഗ്രഹിക്കുന്ന കാര്യം കിട്ടലും അതുപോലെ തന്നെ പേടിക്കുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടലുമാണ് വിജയം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പേടിക്കുന്ന, അവൻ അങ്ങേയറ്റം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് നരകശിക്ഷയിൽ നിന്നാണല്ലോ. അല്ലാഹു തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. വിജയം എന്ന് പറഞ്ഞാൽ ആരാണ് വിജയിച്ചത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തത് ആരാണോ ഫഖദ് ഫാസ, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ആ വിജയത്തിന് വേണ്ടിയാണ്, ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും ഇബാദത്തുകൾ ചെയ്യുന്നതും. വിശ്വാസി ആഗ്രഹിക്കുന്നത് അതാണല്ലോ, വിശ്വാസി ആഗ്രഹിക്കേണ്ടതും അതാണ്, സ്വർഗത്തിലെത്തുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. നമ്മളോട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ മുസ്ലിമായ മുഅ്മിനായ വ്യക്തി പറയും സ്വർഗത്തിലെത്തുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ആർക്കാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തത്, സ്വർഗത്തിൽ എത്താൻ ആഗ്രഹമില്ലാത്തത്? സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാത്തവർ പോലും, നരകശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ പോലും അവർ ആഗ്രഹിക്കുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ള കാര്യം. രക്ഷ നമ്മൾ ആഗ്രഹിക്കുന്നു, നജാത്ത്, രക്ഷ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും വിശ്വാസികൾ പോലും, മുസ്ലിമായ ആളുകൾ പോലും, മുസ്ലിങ്ങൾ പോലും രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. രക്ഷ ആഗ്രഹിക്കുന്നു, സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന മോഹമുണ്ട്, പക്ഷെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, അതിന്റെ മാർഗത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നില്ല. പിന്നെന്തുണ്ട് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യം? ഒരു കവി പറഞ്ഞതുപോലെ, രക്ഷപ്പെടണം, രക്ഷ നീ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിന്റെ വഴിയിലേക്ക് അവൻ പ്രവേശിക്കുന്നില്ല, പ്രവേശിച്ചിട്ടില്ല. രക്ഷപ്പെടണമെന്ന മോഹമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ മാർഗത്തിലേക്ക് അവൻ പ്രവേശിച്ചിട്ടില്ല. ഒരിക്കലും ഒരു കപ്പൽ വെള്ളമില്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയില്ല. അതാണ് കവി പറഞ്ഞിട്ടുള്ളത്. രക്ഷപ്പെടണം, രക്ഷാമാർഗം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. മാർഗത്തിലേക്ക് പ്രവേശിക്കാതെ രക്ഷപ്പെടുമോ? ഏതുപോലെ ഒരിക്കലും കപ്പൽ വെള്ളമില്ലാത്ത പ്രദേശത്തും കൂടെ സഞ്ചരിക്കുകയില്ല. വെള്ളമില്ലാത്തടത്ത് മാത്രമേ കപ്പൽ സഞ്ചരിക്കുക സാധ്യമാവുകയുള്ളൂ. എന്നതുപോലെ നമ്മൾക്ക് രക്ഷപ്പെടണോ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാലേ രക്ഷയുള്ളൂ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ അള്ളാഹു വിശ്വസിക്കുന്നു, പരലോകത്തിൽ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെത്താനുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവൻ അറിയാം, നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. പക്ഷെ ആ വഴിയിൽ പ്രവേശിക്കാൻ, പൂർണ്ണമായി ആ വഴിയിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്, സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, രക്ഷ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ഓരോരുത്തരും ആത്മവിചാരണ നടത്തേണ്ട വിഷയമാണ്. ഇനി നോക്ക്, രക്ഷാമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, യഥാർത്ഥ രക്ഷയുടെ മാർഗത്തിൽ നിന്ന്, നജാത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളുകൾ, പിന്തിരിപ്പന്മാർ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നുമുണ്ടായിട്ടുണ്ട്. അത് മുൻ പ്രവാചകന്മാർക്ക് അതിന്റെ അനുഭവങ്ങളുണ്ട്. മൂസ അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന്റെ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ ഖൗമി മാലി അദ്ഉഉകും ഇലൽ നജാത് വതദ്ഉൂനനി ഇലൽ നാർ. സമൂഹമേ, എന്റെ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. മാലി, മാലി എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ മാലക്കും, അഖ്ബിറൂനി അൻകും, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അദ്ഉഉകും ഇലൽ നജാത്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് രക്ഷയുടെ മാർഗത്തിലേക്കാണ്. വതദ്ഉൂനനി ഇലൽ നാർ, പക്ഷെ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നതോ നരകത്തിലേക്കാണ്, നരകത്തിന്റെ വഴിയിലേക്കാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരിക്കണം. ഞാൻ ശിർക്ക് ചെയ്യണം, കുഫ്ർ ചെയ്യണമെന്നാണ് അതിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്, പക്ഷെ ഞാൻ നിങ്ങളെ അൽ ഗഫൂർ, അതുപോലെ തന്നെ അൽ അസീസ്, അസീസും ഗഫാറുമായ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തു ഗാഫിറിൽ പറയുന്നത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ രക്ഷാമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, യഥാർത്ഥ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളുകളും സമൂഹത്തിലെമ്പാടും ഉണ്ടാകും. അതുകൊണ്ട് വിശ്വാസി ഏതാണ് രക്ഷാമാർഗമെന്ന് മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. രക്ഷയുടെ അടിസ്ഥാനം മുസ്ലിമാവുക എന്നുള്ളത് തന്നെയാണ്. മുസ്ലിമായാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഓരോ മുസ്ലിം ഉറച്ചു വിശ്വസിക്കണം. മുസ്ലിമാകാതെയും രക്ഷപ്പെടാമെന്ന ചിന്ത, ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കുഫ്റാണ് സഹോദരങ്ങളെ. മുസ്ലിമായാൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷയുള്ളൂ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് ആണല്ലോ. ആ തൗഹീദ് അവ്വലൻ, ഏറ്റവും സുപ്രധാനമായ കാര്യം തൗഹീദ് തന്നെ. എത്ര മുസ്ലിം നാമധാരികളാണ്, കാനേഷുമായി മുസ്ലിം എന്ന് പറയില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമോ അതിന്റെ താല്പര്യമോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമോ അവർക്ക് തിരിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിവസം നൂറിൽ കൂടുന്ന തവണ അവർ അവരുടെ നാവിലൂടെ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം, അതിന് കടകവിരുദ്ധമായ, അതിന് നേർ വിപരീതമായ ശിർക്കൻ വിശ്വാസങ്ങളാണ് അവർ പേറുന്നത്, ശിർക്കൻ വിശ്വാസങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർ പ്രവർത്തിക്കുന്നതും ആചരിക്കുന്നതും ഒക്കെ ശിർക്കു തന്നെ. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുണ്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഫഅല അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു തആല പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. പക്ഷെ അവർ പഠിക്കേണ്ട രൂപത്തിലല്ല പഠിച്ചിട്ടുള്ളത്, അവർക്കത് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നതിന്റെ കൂടെ തന്നെ അള്ളാഹുവല്ലാത്ത സൃഷ്ടികളിലേക്ക് അവന്റെ പ്രാർത്ഥന തിരിച്ചുവിടുന്നത്, അവന്റെ സങ്കടങ്ങൾ പറയാൻ മഖബറകൾ തേടിപ്പോകുന്നത്, അവന്റെ പ്രയാസങ്ങൾ അറിയിക്കാൻ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഔലിയാക്കന്മാരെയും അതുപോലെ തന്നെ ജാരങ്ങളെയും സമീപിക്കുന്നത്. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാനേ പഠിച്ചിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന, അതിന്റെ ആശയം, അതിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം അവന് തിരിഞ്ഞിട്ടില്ല. അല്ലാഹു തആല അത്രയുള്ള അത്തരം ആളുകൾക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും പ്രധാനം തൗഹീദ് തന്നെ. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ തൗഹീദിന് വല്ല പോറലുമുണ്ടോ എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിച്ചത് അങ്ങനെ വിശ്വസിച്ചു പോകാം, ഇനി അത് മാറ്റി പഠിക്കേണ്ടതില്ല, ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാം, ആരെയും പ്രത്യേകിച്ചൊന്നും വിമർശിക്കാതെ ഒരു മിനിമം മുസ്ലിമായിട്ട് അങ്ങ് ജീവിച്ചു പോകാം എന്ന് തീരുമാനിക്കരുത് സഹോദരങ്ങളെ. എന്റെ വിശ്വാസം, ഞാൻ ആചരിക്കുന്ന കാര്യം, വിശിഷ്യ എന്റെ വിശ്വാസത്തിൽ ശിർക്കുണ്ടോ എന്നുള്ളത് പഠിക്കാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. കാരണം ആ ശിർക്കോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ ഒരു രക്ഷയുമില്ല. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽബജലി റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണല്ലോ. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു അറബിയായ മനുഷ്യൻ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന അറബിയായ മനുഷ്യൻ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൽമൂജി ഖാനി, സ്വർഗത്തെ നിർബന്ധമാക്കുന്ന കാര്യവും നരകത്തെ നിർബന്ധമാക്കുന്ന കാര്യവും എന്താണ്? രണ്ട് മൂജിബത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖല അൽജന്ന, ആര് ശിർക്ക് ചെയ്യാതെ മരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. ഒരുപക്ഷെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. 70,000 ആളുകൾക്ക് വിചാരണ പോലും ഇല്ലാതെയാണ് അല്ലാഹു തആല സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി വിചാരണ കഴിഞ്ഞ് ശിക്ഷ അനുഭവിക്കാതെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വലിയ വലിയ മഹാഭാഗ്യവാന്മാർ. ഇനി തൗഹീദുണ്ടോ, ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ, മരിക്കുന്ന സമയത്ത് മുശ്രിക്കായിട്ടുള്ള ശിർക്കൻ വിശ്വാസമില്ലാതെയാണ് മരിച്ചതെങ്കിൽ, തൗഹീദോടുകൂടിയാണ് മരിച്ചതെങ്കിൽ, അവൻ എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തിന്മയുടെ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം അവൻ സ്വർഗത്തിലെത്തിയിരിക്കും. അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. അവന് തൗഹീദ് ഉള്ളതുകൊണ്ട്, അവൻ ശിർക്ക് ചെയ്യാത്തതുകൊണ്ട്. എത്ര വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നരകം നിർബന്ധമാക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ മാത യുശ്രിക് ബിഹി ശൈഅൻ ദഖല അന്നാർ, ശിർക്കോടുകൂടിയാണ് മരിച്ചതെങ്കിൽ, ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് തൗഹീദിലേക്ക് മടങ്ങി വന്നവരെ കുറിച്ചല്ല, ശിർക്കോടുകൂടി മരിച്ചു കഴിഞ്ഞു, അവർക്ക് നരകമാണ്, അവർ നരകത്തിലായിരിക്കും. നരകത്തിലായിരിക്കുമെന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും ഹദീസും ധാരാളം, ഇന്നൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ബിഹാ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. നരകത്തിൽ കടക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഖാലിദീന ബിഹാ, അതിൽ ശാശ്വതരാണ്. പിന്നീട് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം തൗഹീദായിരുന്നു. അവർ വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ തൗഹീദ് ഇല്ലാത്തത് കൊണ്ട്, ശിർക്ക് അവരിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടാനുള്ള ഏറ്റവും സുപ്രധാനമായ മാർഗം അത് തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ മറ്റൊന്ന്, വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. ഒരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബല്ലാഹി വസുന്നതി, ഞാൻ രണ്ട് കാര്യം നിങ്ങളെ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വെച്ചു പോവുകയില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അത് മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മൾ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ദലാലത്തിലാകുന്ന പ്രശ്നമേ ഇല്ല. അപ്പോ തൗഹീദ്, അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് ജീവിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക, അള്ളാഹു തആലയുടെ കിതാബ് അനുസരിച്ച് ജീവിക്കുക എന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ടുള്ള വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണവും ആദ്യം കേട്ടുപഠിച്ച ഏറ്റവും ഉത്തമന്മാരായ മഹാന്മാരായ സഹാബ, ഫഹ്മു സഹാബ, അവർ മനസ്സിലാക്കിയതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതും പ്രധാനപ്പെട്ടതാണ്. ഇന്നിതാ വിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ള, ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾക്ക് ഇതാ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ തെളിവുണ്ടാക്കുന്നു. വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാം ഏറ്റവും ശക്തമായി എതിർത്ത തിന്മയ്ക്ക് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഫഹ്മു സഹാബ അൽ മൻഹജു സലഫി, മൻഹജു സലഫ്, മഹാന്മാരായ സഹാബത്ത്, അവർക്ക് ശേഷം ജീവിച്ച ഉത്തമ തലമുറ, അതിനുശേഷം അവരുടെ മാർഗം സ്വീകരിച്ചു വന്ന ആളുകളുടെ ആ മൻഹജിൽ നിന്ന് തെറ്റിപ്പോയി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളുടെ എനിക്ക് ശേഷം, എന്റെ മരണശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം? അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോ, അഭിപ്രായ ഭിന്നതയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞതാണ്. ആ സമയത്ത് അതിനുള്ള രക്ഷാമാർഗം പഠിപ്പിച്ചു, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല, അലൈക്കും ബിസുന്നതി എന്ന് പറഞ്ഞതിന് ശേഷം വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന അൽ ഖിലാഫത്തു 30 സന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഖിലാഫത്ത് 30 വർഷമാണ്. ആ 30 വർഷം ഭരിച്ച ഖുലഫാഉകൾ, ഖലീഫമാർ, അവരുടെ സുന്നത്തു നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സഖു ബിഹ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്,
അതിനെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും ശക്തമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിന്റെ വിശിഷ്ട അൽ ഖുലഫാഉർ റാശിദുകളുടെ സുന്നത്തും മുറുകെ പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് തൗഹീദ്, വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും മുറുകെ പിടിക്കുക, ഫഹ്മു സഹാബ, ഇത് തന്നെയാണ് രക്ഷാമാർഗത്തിന്റെ അടിസ്ഥാനം. ഇത് തന്നെയാണ് രക്ഷാമാർഗത്തിന്റെ അടിസ്ഥാനം. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, യാ റസൂലുള്ളാ മൻ നജാതു, റസൂലെ എന്താണ് രക്ഷ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വിശ്വാസമുള്ള തൗഹീദുള്ള സുന്നത്ത് മുറുകെ പിടിക്കുന്ന ഉഖബത്ത് ഇബ്നു ആമിറിന് ആവശ്യമുള്ള ഉപദേശമാണ് കൊടുക്കുന്നത്. ആ സന്ദർഭത്തിൽ യോജിച്ച ഉപദേശം കൊടുക്കുന്നു, രക്ഷപ്പെടാനുള്ള മാർഗം, അഥവാ വിശിഷ്യ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം. മൂന്ന് കാര്യങ്ങൾ, വിശ്വാസമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന, മൻഹജു സലഫ് അനുസരിച്ച് ജീവിക്കുന്ന, സഹാബത്തിന്റെ മാർഗം അനുസരിച്ച് ജീവിക്കുന്ന, അതിനുശേഷം ജീവിച്ച ഉത്തമ തലമുറയുടെയും സലഫിന്റെയും മാർഗം സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രക്ഷപ്പെടാനുള്ള മാർഗമാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത് പറഞ്ഞു, അംലിക് അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കണം, നാവിനെ നിയന്ത്രിക്കണം. ഒന്നാമത് പറഞ്ഞത് അംസിക് അലൈക ലിസാനക. രണ്ടാമത് പറഞ്ഞു, വല്യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ. വബ്കി അലാ ഖതീഅതിക, മൂന്നാമത് പറഞ്ഞു, നിന്റെ പാപങ്ങളെ ഓർത്ത് നീ, അതിന് അല്ലാഹു നൽകുന്ന ശിക്ഷയെ ഓർത്ത് നീ കരയണം. മൂന്ന് കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്, തൗഹീദുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഹിഫ്ളു ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന കാര്യം. മറ്റൊന്ന് വല്യസഅക ബൈത്ത്, നിന്റെ വീട് വിശാലമാകട്ടെ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം രണ്ടെണ്ണമാണ്. ഒന്ന് വീട് ഇസ്ലാമികമാകട്ടെ, മറ്റൊന്ന് വീട്ടിലുള്ള അല്ലാഹു തആല തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകട്ടെ നിന്റെ വീട്ടിൽ എന്നാണ് അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് വബ്ദി അലാ ഹദി അജി, നിന്റെ തിന്മകളെ ഓർത്ത്, നീ ചെയ്ത തിന്മകളെ ഓർത്ത് നീ കരയണം. മൂന്ന് സുപ്രധാനമായ വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ തന്നെ പറയാൻ ഒരുപാട് സമയം ആവശ്യമാണ്. മൂന്നും പ്രധാനപ്പെട്ട വിഷയം, ഒന്ന് നാവിനെ സൂക്ഷിക്കുക എന്നുള്ള വിഷയം, മറ്റൊന്ന് ഇസ്ലാഹുൽ ബൈത്ത്, വീടിനെ ഇസ്ലാമികമാക്കുക എന്നുള്ള വിഷയം, മറ്റൊന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ള വിഷയം. എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് നമ്മൾ അറിയണം. അതൊക്കെ എന്നാണല്ലോ, നീ ഓർമ്മപ്പെടുത്തുക, വിശ്വാസിക്ക് ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്യും, വിശ്വാസിക്ക് അത് ഉപകാരം ചെയ്യുള്ളൂ. നമ്മൾ പലതും പഠിച്ചത് മറന്നിട്ടുണ്ടാകും, പലതും നമ്മൾ അശ്രദ്ധ കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നുണ്ടാകും. ആ സമയത്ത് ഓർമ്മപ്പെടുത്തൽ വിശ്വാസിക്ക് ഉപകാരം ചെയ്യും. ചില ആളുകൾ എങ്ങനെ കേട്ടത് കേൾക്കുന്നു, ഇതൊക്കെ ഞാൻ കേട്ടതാണ്, എത്രയോ കേട്ടതാണ്, എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമല്ല, ഒരിക്കലുമല്ല, വിശ്വാസിക്ക് അത് ഉപകാരം ചെയ്യാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇന്നമാ തൻതഫിഉ ബിഹാ അൽ ഖുലൂബുൽ മുഅ്മിനാ, വിശ്വാസമുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്യുള്ളൂ. നമുക്ക് അറിയുന്ന കാര്യം തന്നെ പറയുന്നതിനാണ് ഓർമ്മപ്പെടുത്തുക എന്ന് ഒരു നിലക്ക് പറയുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ആ ഓർമ്മപ്പെടുത്തൽ വിശ്വാസിക്ക് ഉപകാരം ചെയ്യും. ഇമാം സുയൂത്തി റഹിമഹുള്ള പറഞ്ഞത് കാണാം, മൻ വജദ ലിദ്ദിഖ്റ ഫീ ഖൽബിഹി മൗഖിഅൻ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉത്ബോധനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അവന്റെ മനസ്സിൽ അതിലൊരു സ്ഥാനമുണ്ടെങ്കിൽ, ഫലിയഅലം അന്നഹു മുഅ്മിൻ, അവൻ മനസ്സിലാക്കട്ടെ അവൻ വിശ്വാസിയാണ്. ഓർമ്മപ്പെടുത്തൽ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഹൃദയത്തിൽ അതിലൊരു സ്ഥാനം അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ അറിയട്ടെ അവൻ മുഅ്മിനാണ് എന്നുള്ളത്, അവൻ മുഅ്മിനാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നതിൽ ഉപകാരം ഉണ്ടാകണം. അറിയുന്ന കാര്യം തന്നെ ഉണ്ട് ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനൊരു സ്വാധീനവും ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാനിന്റെ ദുർബലതയാണ്, നമ്മുടെ ഈമാനിന്റെ ദൗർബല്യമാണ്, കുറവാണ്. എന്നാൽ വിശ്വാസിക്ക് കൊണ്ടുകൊണ്ടും കേൾക്കുമ്പോൾ അതിൽ മാറ്റങ്ങളുണ്ട്, സ്വാധീനമുണ്ടാകും. ഹിസ്ബുൽ ലിസാൻ, നാവ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അക്തറു ഖതായ ബനി ആദമ ഫീ ലിസാനിഹി, അത്രയും പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ആദമിന്റെ പുത്രന്റെ ഏറ്റവും കൂടുതൽ തിന്മകളുള്ളത് ഫീ ലിസാനിഹി, ഫിലിസാനി അവന്റെ നാവിലൂടെയാണ്, നാവിലൂടെയാണ് മനുഷ്യർ കൂടുതൽ തിന്മ ചെയ്യുന്നത്. നാവ് അത്രയും പ്രശ്നമാണ് നമ്മളതിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, റസൂലിനോട് ചോദിച്ചല്ലോ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? റസൂലുള്ള പറഞ്ഞു, അൽ ഫമു വൽ ഫർജു, ഒന്നവന്റെ വായയാണ്, മറ്റൊന്ന് അവന്റെ ലൈംഗിക അവയവമാണ്. ഇതുകൊണ്ട് ആണ് കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു. നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, കൂടുതലായിട്ട് സംസാരിക്കാതിരിക്കുക, ആവശ്യത്തിന് സംസാരിക്കുക. അത് വിശ്വാസിയുടെ ഗുണമാണ്. റസൂലുള്ള പറഞ്ഞു, അൽ ഹയാഉ വൽ അയ്യു ശുഅബതാനി മിനൽ ഈമാൻ, ഹയ ലജ്ജ എന്നുള്ളതും അതുപോലെ തന്നെ കൂടുതൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതും വിശ്വാസത്തിന്റെ രണ്ട് ശാഖകളാണ്, ഈമാനിന്റെ രണ്ട് ശാഖകളാണ്. എന്നാൽ വൽ ബജാഉ വൽ ബയാനു ശുഅബതാനി മിനൽ നിഫാൻ, ബയാൻ എന്ന് പറഞ്ഞാൽ നിർത്താതെ സംസാരിക്കുക, അതുപോലെ തന്നെ വൃത്തികേട് സംസാരിക്കുക എന്നുള്ളത് നിഫാക്കിന്റെ രണ്ട് ശാഖകളാണ്. നമ്മൾ ഏതിലാണ് പെടേണ്ടത്? ഈ പറഞ്ഞിട്ടുള്ള ആവശ്യത്തിന് സംസാരിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകണം. കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് മുനാഫിക്കുകളുടെ അടയാളം, അനാവശ്യമായി കൂടുതൽ കസ്റത്തുൽ കലാം, അത് നിഫാക്കിന്റെ ശാഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വൃത്തികേടുകളാണെങ്കിൽ വേറെയും കുറ്റമുണ്ട്. ഇത് ഹലാലായ കാര്യം തന്നെ കൂടുതൽ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റത് ബദാ എന്ന് പറഞ്ഞ വൃത്തികേട് സംസാരിക്കുക, അൽ ബദാ. നമുക്ക് സാധിക്കണം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാൻ, പകൽ സമയമായി കഴിഞ്ഞാൽ ശരീരത്തിലെ മറ്റു അവയവങ്ങളൊക്കെ നാവിനോട് പറയുന്ന, വളരെ വിനയത്തോടുകൂടി നാവിനോട് പറയുന്ന, എന്താ പറയാ, ഇത്തഖില്ലാഹ ഫീന, നാവേ അത് നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെന്നാണ് റസൂലുള്ള പറഞ്ഞതാണ്. ശരീരത്തിലെ മറ്റു അവയവങ്ങൾ നാവിനോട് പറയും, ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ വിഷയത്തിൽ നീ നാവേ നീ സൂക്ഷിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം. കാരണം ഫഇന്നമാ നഹ്നു ബിക, മറ്റു അവയവങ്ങൾ പറയണത് നിന്നെ കൊണ്ടാണ് ഞങ്ങളുടെ നാശവും ഞങ്ങളുടെ രക്ഷയും, അതുകൊണ്ട് നീ നന്നായി അള്ളാഹുവിനെ സൂക്ഷിക്കണം, നാവിനോട് പറയണം. ഫഇന്നക ഇനിസ്തഖംത ഇസ്തഖംന, നീ ശരിയായാൽ ഞങ്ങൾ ശരിയാകും, ബാക്കിയുള്ള അവയവങ്ങൾ പറയുന്നതാണ്. എന്നാലോ വൈനി വജജ്ജ വജജ്ന, നീ വളഞ്ഞാലോ ഞങ്ങളൊക്കെ വളഞ്ഞു പോകും, കേടായി പോകും എന്ന് നാവിനോട് എല്ലാ ദിവസവും മറ്റു അവയവങ്ങൾ പറയുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അതുകൊണ്ട് സംസാരം നമ്മൾ കുറയ്ക്കാം. മൻ കസുറ ലഗതുഹു കസുറ ഗലതുഹു, ഒരുത്തന്റെ സംസാരം കൂടിയാൽ അവന്റെ തെറ്റുകളും തിന്മകളും കൂടും. സംസാരം കുറച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ തിന്മകൾ കൂടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സമഅനജ, ആര് നിശബ്ദനായോ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവന്റെ നാവിനടക്കിയോ അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെടാനുള്ള മാർഗം നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെ. ഒന്ന്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പോലെയുള്ള സലഫുകൾ പറഞ്ഞത് കാണാം, അഷദ്ദുൽ വറഇ ഫിൽ ലിസാൻ, ഏറ്റവും പ്രയാസപ്പെട്ട് സൂക്ഷിക്കാൻ, സൂക്ഷ്മതയുടെ ഏറ്റവും പ്രയാസമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നാവിന്റെ കാര്യം. പല തഖ്വയുള്ള ആളുകൾക്കും നാവിന്റെ കാര്യത്തിൽ അവർ പരാജയപ്പെടും. അപ്പൊ ഏറ്റവും പ്രയാസപ്പെട്ട് സൂക്ഷിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് നാവാണ് എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും നാവ് കൊണ്ട് ഒരാളെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നല്ലത് മാത്രം സംസാരിക്കുന്ന ഒരു നാവായി അംസിക ആലൈക ലിസാന, നാവിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. നാവിനെ തോന്നിയ രൂപത്തിൽ ഊടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. രക്ഷ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിശിഷ്യ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. عقبة بن عامر رضي الله عنه അദ്ദേഹത്തിന് രക്ഷ എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് നാവിനെ സൂക്ഷിക്കുന്നു, രണ്ടാമത് പറഞ്ഞത് വലിയസഅക ബൈതു, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ, അഥവാ നിന്റെ വീട് ഇസ്ലാമികമാകട്ടെ. വീട് ഇസ്ലാമികമാകുന്ന കാര്യത്തിൽ നമുക്ക് അങ്ങേയറ്റം ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ വീടിന്റെ അവകാശികൾ ആ വീടിന്റെ ഉടമസ്ഥനായ അവിടുത്തെ രക്ഷിതാവാണ്. ആ വീട്ടിൽ ഒരു തോന്നിവാസം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം അവൻ പേറേണ്ടി വരും. അവന്റെ നിയന്ത്രണത്തിലാണ് ആ വീടെങ്കിൽ അവിടെ ഒരു തോന്നിവാസം നടക്കുന്നുണ്ട്, അവന് നിയന്ത്രിക്കാൻ സാധിക്കും, അവൻ വിചാരിച്ചത് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ അവൻ സമ്മതിച്ചു കൊടുത്താൽ അതിന്റെ തിന്മവനും. കാരണം കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ട്. ഒരു രക്ഷിതാവ് പ്രത്യേകിച്ച് ഒരു പുരുഷൻ അവന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, വീട് ഭരിക്കേണ്ടത് പുരുഷനാണ്. റിജാലു ഖവ്വാമൂന അലൻ നിസാ, മനുഷ്യന് പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ മേൽ അഥവാ കുടുംബത്തിന്റെ നാഥൻ, കുടുംബത്തിൽ ഭരണം നടത്തേണ്ടത് പുരുഷനാണ്. ഇസ്ലാഹുൽ ബൈത്തി, വീട് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ, ഇസ്ലാമികമാക്കുന്ന വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന ആയത്ത് ചൊല്ലിക്കൊണ്ട് വ്യക്തമാക്കുന്ന കാര്യം, വീട് ഭരിക്കേണ്ടത് ആണാകണം. പെണ്ണ് ഭരിക്കുന്ന വീടുകളുണ്ട്, അവിടെ ഒരു സൈറും ഉണ്ടാകില്ല. അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം അവന്റെ ഭാര്യ ആയിരിക്കും, അങ്ങനെ ആകരുത്. ആ ആണ് എന്ന് പറഞ്ഞാൽ അവനാണ് വീട്ടിൽ അധികാരം കൊടുത്തിട്ടുള്ളത് ഇസ്ലാം. ആ നിലക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇസ്ലാമികമായ വീട് അവന്റെ വീട് ആ രൂപത്തിലേക്ക് ആക്കി മാറ്റണം. കാരണം വീട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഗ്രഹമാണ്. വീടിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. വീടില്ലാത്ത എത്ര ആളുകളുണ്ട്. അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, പറഞ്ഞു, ഒരു സഹാബി പറയുന്നു, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിറുകളിൽപ്പെട്ട ഒരു സഹാബി ഒന്ന് പറയുന്നു, നമ്മളൊക്കെ മുഹാജിറുകളുടെ കൂട്ടത്തിലെ ദരിദ്രന്മാരല്ലേ എന്ന് ചോദിച്ചു. മുഹാജിറുകളുടെ കൂട്ടത്തിൽ മക്കയിൽ നിന്ന് ഹിജ്റ പോയ മുഹാജിറുകളുടെ കൂട്ടത്തിലെ ദരിദ്രന്മാരല്ലേ നമ്മളെന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അലകംറഅതുൻ തഅ്വി ഇലൈഹ, നിനക്കൊരു ഭാര്യയുണ്ടോ, നിന്റെ കാര്യങ്ങൾ ലൈംഗിക പൂർത്തീകരണത്തിനാ നീ സമീപിക്കുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു അദ്ദേഹം, അലക മസ്കനു തസ്കുനുഹു, നിനക്ക് താമസിക്കാൻ ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നു, അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ അൽആസ് മഹാനായ സഹാബിയാണ്, അദ്ദേഹം പറയുന്നു, ഫഅൻത മിനൽ അഗ്നിയ, എങ്കിൽ നീ ദരിദ്രനല്ല, നീ സമ്പന്നനാണ്. വീടുണ്ടെങ്കിൽ വീടുണ്ട്, ഭാര്യയുണ്ട്, നീ സമ്പന്നനാണ്. സ്വന്തമായി വീടുണ്ട്, കിടപ്പാടമുണ്ട്, എങ്കിൽ നീ ധനികനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫൈനലി ഹാദിമൻ, എനിക്ക് വീട് മാത്രമല്ല എനിക്ക് ഒരു ഹാദിമുണ്ട്, ഒരു സെർവന്റ് ഉണ്ട്, സേവകനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅൻത മിനൽ മുലൂക്, എന്നാ നീ രാജാവാണ് പറഞ്ഞു. അതാണ് ഇസ്ലാമിന്റെ സമീപനം. ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ കുറിച്ച് നമ്മളൊന്നും പണമില്ലാത്ത ആളാണ്, നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന ദാരിദ്ര്യവും ദരിദ്രന്മാരും സമ്പന്നരൊക്കെ ഇങ്ങനെയാണ്. എന്നാൽ ചില വീടുണ്ടായിട്ട് പട്ടിണിയും പ്രയാസമുള്ള ആളുകൾ ഇല്ല എന്നല്ല, അങ്ങനെ ഉണ്ടാകും. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഇതിന്റെ ഒരു അസുഖം ഇതാണ്, നല്ല വീട് കയറ്റി പിന്നീട് ആകെ തകർന്നടിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാകും, അവരൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കണം. അപ്പൊ വീട് ഇസ്ലാമികമാക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം നാളെ നമ്മളെ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തെ ഹിസാബിന്റെ സമയത്ത് അവന് ചെയ്ത തിന്മകൾക്കോ അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങൾക്കോ മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, മറിച്ച് അവന്റെ മക്കളെ കുറിച്ച് അവന്റെ ഭാര്യമാരെ കുറിച്ചും ചോദ്യം ഉണ്ടാകും, ഉത്തരവാദിത്വം കൂടും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണുന്ന ഒരു മനുഷ്യനോട് ഒരാളോട്, അദ്ദിബ് ഇബ്നക, നിന്റെ മകനെ മര്യാദ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക, നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ നിന്റെ മകനെ കുറിച്ച് ഇന്നോട് ചോദ്യമുണ്ട്. മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, നീ എന്താണ് അവനെ പഠിപ്പിച്ചത്, എന്താണ് ദീനായി നീ അവനെ പഠിപ്പിച്ചത്. ദുനിയാവിയായ കാര്യം ചോദിക്കില്ല, ദുനിയാവിൽ നീ അവൻ എന്ത് പഠിപ്പിച്ചു, അവൻ പ്ലസ് ടു പഠിപ്പിച്ചോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിർത്തിയൊന്നും ചോദിക്കില്ല, ദീന് നീ അവനെന്ത് പഠിപ്പിച്ചു, അതാണ് ചോദ്യം. അപ്പൊ അതിന് മറുപടി പറയേണ്ടി വരും. അല്ലാഹു തആല സൂറത്തു തഹ്രീമിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തടിയെയും നിങ്ങളുടെ കുടുംബക്കാരുടെ തടിയെയും നരകത്തെ തൊട്ടില്ല കാത്തുകൊള്ളണം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം, നമുക്ക് നമ്മുടെ കുടുംബക്കാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും ഇല്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞതിന് താല്പര്യം, ആലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദിബൂഹും വഅല്ലിമൂഹും, നിങ്ങൾ അവരെ ദീന് പഠിപ്പിക്കണം, ദീനിയായ ആദാബുൽ ഇസ്ലാമിയ അതവരെ പഠിപ്പിക്കണം, അതിന്റെ അർത്ഥം. അങ്ങനെ ദീനിയായി അവരെ വളർത്തി അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളും ദീനിയായി ജീവിച്ച് നിങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരാളെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അവരെ ദീനിയായി വളർത്തി തെർബിയ ഇസ്ലാമിയ ഇസ്ലാമിക തെർബിയത്ത് കൊടുത്ത് അവരെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കണം വിശ്വാസികളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ വീട് ഇസ്ലാമികമാണ് സഹോദരങ്ങളെ. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം
നമ്മുടെ ഈ കാലഘട്ടവും തമ്മിൽ ബന്ധിപ്പിച്ച നമുക്ക് വളരെ സങ്കടം തോന്നും. അദ്ദേഹം പറഞ്ഞത് കാണാം, നിഅമ സൗമഅത്തുൽ മർഇ അൽമുസ്ലിം, നിഅമ സൗമഅത്തുൽ മർഇ അൽമുസ്ലിം ബൈതുഹു. ഒരു മുസ്ലിമായ മനുഷ്യന്റെ എത്ര നല്ല മഠമാണ്, അവന് അഭയം കൊള്ളാനുള്ള സ്ഥലമാണ് അവന്റെ വീട്. അവനവന്റെ വീട്ടിൽ അവന്റെ നാവിനെ നിയന്ത്രിക്കാം, അവന്റെ കണ്ണിനെ നിയന്ത്രിക്കാം, അതുപോലെ തന്നെ അവന്റെ ലൈംഗികാവയവത്തെ നിയന്ത്രിക്കാം. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീടിന്റെ ഒരവസ്ഥ. പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിൽ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? കേൾവിയെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? വീട്ടിൽ മ്യൂസിക് യഥേഷ്ടമുണ്ട്. ഹറാമ് കേൾക്കാനുള്ള കാണാനുള്ള സംവിധാനം നമ്മൾ തന്നെ വലിയ രൂപത്തിൽ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉറച്ചു വിശ്വസിച്ചോളൂ, നമ്മൾ നമ്മുടെ വീട്ടിൽ ചാനലും ടിവിയും തുടങ്ങി വെച്ച് നമ്മുടെ സമ്പത്ത് കൊണ്ട് 10,000-20,000 ഒഴിവാക്കി ചെലവഴിച്ച് നമ്മളൊരു ടിവി അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് മരിച്ചുപോയാലും ആ ചാനലിലൂടെ ആ ടിവിയിലൂടെ ആരൊക്കെ നമ്മുടെ കുടുംബക്കാരാകട്ടെ അല്ലെങ്കിൽ വീട്ടുകാരാകട്ടെ അവർ എത്ര കാലം ആ തോന്നിമാസം കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നുണ്ടോ, കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ കുറ്റം നമുക്ക് കിട്ടും. ഒരു സംശയവുമില്ല. കാരണം നമ്മളാണ് ആ തിന്മക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ആ അത് വൃത്തികേടാണെങ്കിൽ ആർക്കും സംശയമില്ലല്ലോ. ഒരു അന്യ സ്ത്രീയെ നോക്കുക എന്നുള്ളത് തെറ്റാണെന്ന് ആർക്കും സംശയമില്ല. സിനിമകളിലൂടെ സീരിയലിലൂടെ കാണുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും അതൊക്കെ തന്നെയാണ്. അതിന്റെ കുറ്റം രക്ഷിതാവിനാണ്. നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അത് ഒഴിവാക്കണം. ഒരു ഇസ്ലാമിക ഭവനത്തിൽ ഹറാമ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, ഉണ്ടാകില്ല. അത് വാർത്ത കേൾക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. സഹോദരങ്ങളെ, വാർത്ത കേൾക്കാനൊക്കെ നല്ല ഒരുപാട് സംവിധാനങ്ങൾ വേറെ ഉണ്ട്. ഈ പറഞ്ഞ തോന്നിവാസത്തിലൂടെ ഒന്നും അതിന്റെ ആവശ്യമില്ല. ഒരുപാട് സംവിധാനങ്ങൾ വേറെ തന്നെ ഉണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി ഇസ്ലാമികമായി നമ്മുടെ വീടിനെ നമ്മൾക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. മൂന്നാമത്തെ കാര്യത്തിൽ പറവാ ബുദ്ധി അലാ ഹത്തി അത്തി, നീ ചെയ്ത തിന്മയുടെ പേരിൽ നീ കരയണം. നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ച് ആലോചിച്ച് നോക്ക്, എത്ര തിന്മകൾ ആലോചിച്ചും അറിയാതെ നമ്മൾ പലതും മറന്നുപോയി. നമ്മൾക്കതിനെ കുറിച്ചൊരു ടെൻഷനുമില്ല. ചിലപ്പോൾ നമ്മൾ മോശമായി ജീവിച്ച് പിന്നെ നന്നായി വന്നതായിരിക്കും. നമ്മൾ വിചാരിച്ച് നമ്മളൊന്ന് നന്നായി പോയിട്ട് അള്ളാഹുക്ക് പോർത്തിട്ടുണ്ടാകും. നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹു പോർത്തിട്ടുണ്ട് എന്ത് എന്തുറപ്പുള്ളത്? ഒരു ഉറപ്പില്ല. നമ്മൾ നിസ്കാരം തുടങ്ങി, പള്ളിയിൽ വരാൻ തുടങ്ങി, അന്നു മുതൽ തന്നെ നമ്മളൊക്കെ പാപ മായ്ക്കപ്പെട്ട അവസ്ഥയിലായി എന്ന് എന്തുറപ്പുള്ളത്? ഒരു ഉറപ്പില്ല. അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ തൗബ തൗബത്തുൻ നസൂഹ് സത്യസന്ധമായ നിഷ്കളങ്കമായ തൗബയായിട്ടുണ്ടോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിട്ടുണ്ടാകുമെന്ന ധാരണയിൽ നന്നായവർ തന്നെ, നന്നായി എന്ന് തോന്നുന്നവർ തന്നെ വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാപത്തെ ആലോചിച്ച് കരയുക. അത് വലിയ കാര്യമാണ്. അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്ന് കണ്ണുകൾ അത് നരകത്തെ സ്പർശിക്കുകയില്ല. മൂന്ന് കണ്ണുകൾ, ഒന്ന് ഐനുൻ ഹറസത് ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ്, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന്റെ സന്ദർഭത്തിൽ ഉറപ്പുവച്ച് കാവൽ നിന്ന കണ്ണ്, ആ കണ്ണ് നരകത്തിൽ പ്രവേശിക്കൂല. മറ്റൊന്ന് വഅയ്നുൻ ബക്കത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്, അത് നരകത്തിൽ പ്രവേശിക്കൂല. മൂന്നാമത്തത് വഅയ്നുൻ കഫത് അൻ മഹാരിമില്ല, ഹറാം കാണാത്ത കണ്ണ്, ഹറാമിൽ നിന്ന് കണ്ണ് താഴ്ത്തിയ കണ്ണ്. ഹറാം കാണാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണ് താഴ്ത്തിയിട്ടാണ് നടക്കുന്നത്, ആ കണ്ണും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾക്കത് സാധിക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ മാത്രം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അള്ളാഹു തണൽ നൽകുന്ന ഒരു വിഭാഗം വേറെ ജോലും ഒരുത്തൻ അള്ളാഹുവിന് ഒറ്റക്കിരുന്ന് ഓർത്ത് കരഞ്ഞു. ആളുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ കരയാൻ പറ്റും, പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോ ചിലപ്പോൾ കൂട്ടത്തിൽ കരയാൻ സാധിക്കും. ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ എന്നുള്ളത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവന് നാളെ അള്ളാഹുവിന്റെ തണലിൽ നിൽക്കും. റസൂലുള്ള പറഞ്ഞു, ലാ യലിജു നാറ റജുലുൻ ബഖാ മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ് നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതുവരെ ഒരു മൃഗത്തിന്റെ അകിടിൽ നിന്ന് പാല് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ അകിട്ടിലേക്ക് തന്നെ പാല് തിരിച്ചു പോകില്ലല്ലോ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അത്രയും അസംഭവ്യമായ കാര്യമാണ് ആ കണ്ണ് നരകത്തിൽ പോകുക എന്നുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, രക്ഷപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം, ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് പറഞ്ഞ തൗഹീദ് ഉണ്ടാവുക, ഇത്തിബാഉ സുന്നത്ത് മുറുകെ പിടിക്കുക, മഹാന്മാരായ സലഫുകൾ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് അടിസ്ഥാനമാണ്. അതിന് പുറമെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന നാവിന്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നൽകി അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വീട് അള്ളാഹു തആല പൂർണ്ണമായി ഇസ്ലാമികമാകട്ടെ. നമ്മുടെ മക്കളും ഭാര്യമാരും എല്ലാവരും ഇസ്ലാമികമായി ജീവിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷമാണ് ഖുർറത്തു അയ്ൻ എന്ന് പറയുന്നത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين കൺകുളിർന്ന എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് നല്ല ജോലി, അവരുടെ വിവാഹം കഴിഞ്ഞു, അതല്ല പ്രധാനം. പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇസ്ലാമികമായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള മാനസികമായ സന്തോഷം, അതാണ് കുറച്ചാണ്. അതാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ചോദിക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.